പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞ് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ ചില കണ്ടീഷൻസ്, ചില നിബന്ധനകൾ ദൈവവചനത്തിൽ നാം കാണുന്നുണ്ട്. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട പ്രാർത്ഥനയിലെ ഒരു ഭാഗം കർത്താവ് പറഞ്ഞ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുത്ത ആ പ്രാർത്ഥനയുടെ ഒരു പാറ്റേണില് കാണുന്ന ഒരു വാചകം മത്തായിയുടെ സുവിശേഷം 6:12, മാത്യു chapter 6 verse 12.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ.
നമ്മൾ അനേക പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. അതൊരു കണ്ടീഷൻ പ്രാർത്ഥനയായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നുവോ അതുപോലെ പിതാവേ നീ എന്നോടും ക്ഷമിക്കണമേ. ഇതിനുശേഷം കർത്താവ് ഈ പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷം ഈ കാര്യം ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് മുഖവരയിട്ട് ഒന്നും കൂടെ പറയുന്നുണ്ട്. അതിന്റെ 14-15 പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷം ഈ കാര്യം ഒന്നും കൂടെ കർത്താവ് സ്ട്രെസ് ചെയ്യുന്നുണ്ട്.
നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല.
കർത്താവ് വളരെ വ്യക്തമായിട്ടാണ് ഈ കാര്യം പഠിപ്പിച്ചത്. നിങ്ങൾ ക്ഷമിക്കാതിരുന്നാൽ, മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാതിരുന്നാൽ പിതാവ് ക്ഷമിക്കത്തില്ല എന്നുള്ളത്. ഇത് സുവിശേഷത്തിൽ വേറൊരു ഭാഗത്തില് വളരെ വിശദമായി കർത്താവ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇത് കേട്ട ഇതും പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗത്താണ്. 19:18 അതിന്റെ 20 വാക്യങ്ങൾ നമുക്ക് ആരെങ്കിലും മൈക്കിൽ 20-33 വാക്യങ്ങൾ അല്പം ശ്രദ്ധയോടെ നിങ്ങൾ ഇത് കേൾക്കുക, കാരണം അതിൽ തന്നെ അതിന്റെ സന്ദേശങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമുക്കത് ഒരാൾ ഉറക്കെ മൈക്കിൽ വായിക്കുക. 20-33 വാക്യങ്ങൾ.
രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുത്തുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം, 7 മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 70 എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സാദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 കടംപെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയിലാകിയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റു കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു, യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനന് മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചുകൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 കടപ്പെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു. തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്നു കടം വീട്ടുവോളം അവനെ തടവിലാക്കിച്ചു. ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ച് അവനെ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും.
കർത്താവ് പത്രോസിനോട് പത്രോസ് കർത്താവിനോട് ചോദിച്ചു, എത്ര വട്ടം ക്ഷമിക്കണം? 7 70 ഏഴ് എഴുപത് 490 പ്രാവശ്യം ക്ഷമിച്ചാൽ, ക്ഷമിക്കണം. ഈ ക്ഷമയുടെ കാര്യം ഓർക്കുമ്പോൾ നമുക്കെല്ലാം, ഞാനുൾപ്പെടെ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു മനോഭാവം, കർത്താവ് എത്ര വട്ടം ക്ഷമിക്കണം. ഒന്ന് രണ്ട് മൂന്ന് കഴിയുമ്പോൾ നാം പിന്നെ നാം കൗണ്ട് ചെയ്യുകയാണ്, നാം ഇങ്ങനെ കണക്ക് വെക്കുകയാണ് നാം എത്ര പ്രാവശ്യം ക്ഷമിച്ചു. എന്നാൽ കർത്താവ് ഇവിടെ 770 എന്ന് പറഞ്ഞപ്പോൾ എന്റെ ചിന്ത, നിങ്ങളൊരു കണക്ക് വെക്കരുത്, എത്ര പ്രാവശ്യം ക്ഷമിക്കാമെന്ന് നിങ്ങളൊരു കണക്ക് വെക്കരുത്. നമ്മൾ പലപ്പോഴും കണക്ക് സൂക്ഷിക്കുന്നവരാണ്. ആ ഒരു ഉപമ, എന്നാൽ ഇത് ഒരു പ്രയാസമുള്ള കാര്യമാണെന്ന് ദൈവത്തിനറിയാം. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത് എന്ന് ഒരാഴമായ ബോധ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇത്, ഈ കൽപ്പന നമുക്ക് അനുസരിക്കുവാൻ കഴിയും. ഇത് മനസ്സിലാകുവാനാണ് കർത്താവ് ഈ ഉപമ പറഞ്ഞത്. ഇതിനകത്ത് ഒരു യജമാനനെ നമുക്ക് കാണാം, രണ്ട് ദാസന്മാർ. യജമാനൻ കണക്ക് തീർക്കുവാൻ ആഗ്രഹിച്ചു, ഒരു ദാസനെ വിളിച്ചു. അവൻ, ഈ യജമാനന് കടംപ്പെട്ടിരിക്കുന്നത് 10,000 താലന്ത്. 10,000 താലന്ത് എന്ന് കേൾക്കുമ്പോൾ ദൈവവചനത്തിലെ അക്കാലങ്ങളിലെ ഒരു അളവാണ് താലന്ത് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ലിറ്റർ, കിലോഗ്രാം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു യൂണിറ്റ്, ഒരു മെഷറിംഗ് യൂണിറ്റ്, ഒരു അളവിന്റെ യൂണിറ്റാണ് താലന്ത്. ഒരു ഞാനൊരു ബൈബിളിൽ നോക്കിയപ്പോൾ ഒരു താലന്ത് എന്ന് പറയുന്നത് ഏകദേശം 32 കിലോഗ്രാമിന് തുല്യമാണ്. 32 കിലോഗ്രാം അല്ലെങ്കിൽ 75 പൗണ്ട്. അപ്പൊ താലന്ത് നമുക്ക് ഏത് കാര്യവും താലന്തുകൾ എന്ന യൂണിറ്റ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ഞാൻ സ്വർണം തന്നെ എടുക്കട്ടെ, 32 കിലോ സ്വർണം. 10,000 താലന്ത്, ചില കണക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക, കണക്കിന് കൂട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, കണക്ക് തീർക്കുന്ന ഒരു കാര്യമാണ്. 10,000 താലന്ത് എന്ന് പറയുന്നത്, ഒരു താലന്ത് 32 കിലോ. അപ്പൊ 10,000 × 32, 320,000 കിലോ. അത് സ്വർണം എന്നെടുക്കുക, 320,000 കിലോ സ്വർണം. ഇന്നത്തെ വില വെച്ച് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ, ഒരു പവന് 20,000 രൂപ വെച്ച് കൂട്ടിയപ്പോൾ 80,000 crores, 80,000 കോടി രൂപ ആണ് അതിന് വില വീണത്. 10,000 താലന്തിന്റെ വില ഇന്നത്തെ കാര്യത്തിൽ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 80,000 കോടി രൂപ. ആദ്യത്തെ ദാസൻ, യജമാനന് കടപ്പെട്ടിരുന്നത് 80,000 കോടി രൂപ ഇന്നത്തെ കണക്കില്. ഇത് പറഞ്ഞപ്പോൾ ഈ ദാസൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ തീർത്തോളാം, പക്ഷേ വകയില്ല, അതുകൊണ്ട് നിന്നെയും നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും എല്ലാം വിറ്റ്, അവനുള്ളതെല്ലാം വിറ്റ്. അന്നൊക്കെ അടിമ വേല, അടിമ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സമയമാണ്. തനിക്കുള്ളതൊന്നും തിരിച്ചു കൊടുക്കാൻ വകയില്ലാത്തവൻ അവസാനമായി ചെയ്യുന്ന ഒരു കാര്യമാണ് തന്നെ തന്നെ തനിക്കുള്ളതിനെ എല്ലാം വിറ്റ് അജീവനാന്തം ഒരു അടിമയായിട്ട് തീരുക. അത് സാധിച്ചില്ല, അവൻ അപേക്ഷിച്ചു. യജമാനൻ മനസ്സലിഞ്ഞ്, ഇവന് വീട്ടുവാൻ വകയില്ല, ഇവന്റെ അപേക്ഷ കേട്ടിട്ട് മനസ്സലിഞ്ഞ് ഇളച്ചു കൊടുത്തു. എത്ര ഇളച്ചു കൊടുത്തത്? 80,000 crores, 80,000 കോടി രൂപ. ഈ ക്ഷമ, ഈ ഇളച്ചു കിട്ടിയ ഈ ദാസൻ, അത് കഴിഞ്ഞിങ്ങ് വരുമ്പോൾ വേറൊരു ദാസൻ, ഒരു കൂട്ടുദാസൻ, അവന് ഈ ദാസനോട് കടംപെട്ടിരിക്കുന്നത് 100 വെള്ളിക്കാശ്, 100 ദിനാറ. അതിന്റെ ഒരു മൂല്യം ഇന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 1,000 രൂപ. ഇവിടെ 80,000 കോടി രൂപ ക്ഷമിച്ച് കിട്ടിയ, അല്ലെ ഇളച്ചു കിട്ടിയ ഒരു ദാസൻ, 1,000 രൂപ തന്നോട് കടംപെട്ടിരിക്കുന്ന ഒരു കൂട്ടുദാസൻ വരുമ്പോൾ അവനോടുള്ള മനോഭാവം എന്താണെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അവന്റെ കഴുത്തിന് പിടിച്ചു നിൽക്കുകയാണ്. ഒരു വാക്ക് പോലും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ ദാസൻ കൊടുക്കാതെ ഈ ആദ്യത്തെ ദാസൻ യജമാനോട് അപേക്ഷിച്ച അതേ കാര്യം തന്നെയാണ് രണ്ടാമത്തെ ദാസനും ഈ ദാസനോട് അപേക്ഷിച്ചത്. എന്നോട് കണ്ണിൽ തോന്നണമേ, ഞാനതെല്ലാം തന്നു തീർത്തോളാം. എന്നാൽ ഈ ദാസന് മറ്റു ദാസനോട് കനിവ് തോന്നിയില്ല എന്ന് പറയുമ്പോ നാം വിചാരിക്കും ഇവന് എന്തുകൊണ്ട് ഇവന് തോന്നിയില്ല. ഈ മനോഭാവം, ഈ കാര്യങ്ങൾ വായിക്കുമ്പോൾ നാം നമ്മെ തന്നെ ആ പിക്ചറിൽ കൊണ്ട് നിർത്തണം. ഞാൻ എന്നെ തന്നെ ഒരാദ്യത്തെ ദാസന്റെ ആ പിക്ചറിൽ കൊണ്ട് ആ ദാസനായിട്ട് ഞാൻ എന്നെ തന്നെ കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഞാൻ സ്വർഗീയ പിതാവിൽ നിന്ന് അനുഭവിച്ച ക്ഷമയുടെ അളവിനെ കുറിച്ച് ഞാൻ എത്രമാത്രം ബോധ്യവാനാണ്? കർത്താവ് അത് മനസ്സിലാകുവാൻ വേണ്ടി 10,000 താലന്തും 100 വെള്ളിക്കാശും തുലനം ചെയ്തു പറഞ്ഞപ്പോൾ ഇന്നത്തെ അളവ് വെച്ച് ഞാൻ പറഞ്ഞു 80,000 കോടിയും 1,000 രൂപയും. ഈ അളവ് എത്രമാത്രമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് കണക്കുകൾ വെക്കാതെ, എത്ര പ്രാവശ്യം ക്ഷമിച്ചു എന്നുള്ള കണക്കുകൾ വെക്കാതെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നത്. വചനത്തെ, എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. ഇത് പ്രയാസമാണെന്ന് നാം പറയുമ്പോൾ അത് അനുസരിക്കാൻ മനസ്സ് വെക്കുന്നവനെ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനം തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ മനോഭാവത്തോടെ ദൈവസന്നിധിയിലേക്ക് നാം ചെന്നു കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും ക്ഷമിക്കും. കാരണം നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയേ അവൻ നിങ്ങളുടെ അപേക്ഷകൾ കേൾക്കാതെ വണ്ണം തടയുന്നത്. നമ്മൾ ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ നീ പ്രാർത്ഥന കേൾക്കുകയില്ലായിരുന്നു. ഇത് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. കാരണം പ്രാർത്ഥിക്കുന്നത് എന്തും ലഭിച്ചു എന്ന് വിശ്വസിക്കുവാൻ ദൈവം പറയുമ്പോൾ എന്റെ അനവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പ്രായോഗിക ജീവിതത്തിൽ എന്റെ മറ്റ് മനുഷ്യരുമായിട്ടുള്ള എന്റെ ബന്ധത്തിൽ ഞാൻ എങ്ങനെയായിരിക്കണമെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥന ഞാനും ദൈവവുമായിട്ടാണെങ്കിൽ ദൈവം തീർച്ചയായും, ഞാൻ പ്രാർത്ഥിക്കാൻ അവന്റെ മുന്നിൽ വരുമ്പോൾ മറ്റ് മനുഷ്യരുമായിട്ടുള്ള എന്റെ ബന്ധം എങ്ങനെയെന്ന് ദൈവം തീർച്ചയായിട്ടും അറിയുവാൻ ആഗ്രഹിക്കുന്നു. അത് ആ ബോധ്യമില്ലാതെ നാം ദൈവസന്നിധിയിൽ ആയിരിക്കരുത്. നാളുകളിൽ ഈ ക്ഷമയെക്കുറിച്ച് നാം ധ്യാനിക്കുക. കാരണം നമ്മുടെ പാപങ്ങൾ അവൻ ക്ഷമിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഈ ആദ്യത്തെ ദാസനെ പോലെ അജീവനാനന്ദം, ജീവകാലം മുഴുവൻ പാപത്തിന്റെ ദാസനായി, പാപത്തിന്റെ അടിമയായി ജീവിച്ചിട്ട് അവസാനം പാപത്തിൽ മരിച്ച് നിത്യനാശത്തിന് യോഗ്യമായി തീർന്നേനെ. എന്നാൽ ഇത്ര വലിയ ആ കടം പിതാവ് നമുക്ക് ഇളച്ചു തന്നുവെങ്കിൽ, ഈ ചെറിയ കടങ്ങൾ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ നാം എത്രമാത്രം ഇളച്ചു കൊടുക്കണം. കൊടുത്തില്ല എങ്കിൽ പിതാവും ക്ഷമിക്കത്തില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. അപ്പം പ്രാർത്ഥന തീർച്ചയായും നമ്മൾ ഉത്തരം ലഭിക്കുവാനാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല നാം പ്രാർത്ഥിക്കുന്നത്. ആരെങ്കിലും നമ്മളെ നിർബന്ധിച്ചതുകൊണ്ടല്ല നാം പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന എനിക്ക് സമയമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമല്ല. ആ പ്രാർത്ഥനയുടെ മനോഭാവം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു നമ്മുടെ ഹൃദയത്തിന്റെ മനോഭാവം. ഇത് ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുക. ദൈവം, കർത്താവ് നമ്മളോട് പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളുടെ പിഴകളെ ക്ഷമിച്ചാൽ ഞാൻ നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കും. നമുക്കൊരു ദിവസം ഒരു സമയം കണ്ണുകൾ അടച്ച് ഒന്ന് ധ്യാനിക്കാം. നമ്മൾ ഈ കേട്ട വചനം, കർത്താവിന്റെ വാഗ്ദത്തത്തെ, ദൈവവചനത്തിൽ ദൈവം നമ്മളോട് പറയുന്ന വാഗ്ദത്തത്തെ ഓർക്കുക. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കും. അത് രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഞാനത് പഞ്ഞുപോലെ വെളുപ്പിക്കും. ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. തന്നോട് യാചിക്കുന്നവരുടെ പാപങ്ങൾ മുഴുവൻ ക്ഷമിക്കുവാൻ, അത് 80,000 കോടി രൂപയ്ക്ക് തുല്യമാണെങ്കിലും ഈ മുഴു ലോകത്തിന്റെ വിലയ്ക്ക് തുല്യമാണെങ്കിലും അത് ക്ഷമിക്കുവാൻ ദൈവം തയ്യാറായി ക്ഷമിച്ചു. അതുകൊണ്ടാണ് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തീർത്തത്. ഇന്ന് നാം ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, മറ്റു മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ശോധന ചെയ്യുക. നമ്മുടെ ബന്ധങ്ങളെ നാം ഒന്ന് പരിശോധിക്കുക. നമ്മൾ ഓരോരുത്തരുടെ മാതാപിതാക്കളായുള്ള ബന്ധത്തിൽ എങ്ങനെയാണ്? എന്റെ അപ്പനും എന്റെ അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ? ഒരുപക്ഷെ ചെറുപ്പകാലങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമായത് അവർ തന്നിട്ടില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കാം, അവർ നിങ്ങളെ അനാവശ്യമായി ശിക്ഷിച്ചു എന്നുള്ളൊരു ചിന്തയായിരിക്കാം. എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ക്ഷമിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ തമ്മിൽ ക്ഷമിക്കുവാൻ കഴിയാത്തതായി എന്തെങ്കിലും ഈ സമയം ഉണ്ടോ? നിങ്ങൾക്ക് മക്കളോട് ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ? നാം ജോലി ചെയ്യുന്ന ഓഫീസിൽ, നാം ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളിൽ അനേകർ നമ്മളെ പല കാര്യങ്ങളിലും നമ്മളെ ക്ഷമിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മളോട് ചെയ്തു എന്ന് നാം വിചാരിക്കുമ്പോൾ, ഒരു കാര്യം പ്രിയമക്കളെ നമുക്ക് ഓർക്കാം, നമ്മുടെ പിതാവ് നമ്മളോട് എത്രയാണ് ക്ഷമിച്ചു തന്നതെന്ന്. ഈ ധ്യാനം ഹൃദയത്തിലുള്ളപ്പോൾ എന്തെങ്കിലും പരിശുദ്ധാത്മാവ് നമുക്ക് ഓർപ്പിച്ചു തരുന്നുവെങ്കിൽ അത് കുറിച്ചു വെക്കുക. അത് എത്രയും പെട്ടെന്ന് അത് സെറ്റിൽ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല, അവന്റെ കൃപ നമുക്ക് ധാരാളമായിട്ട് ഉണ്ട്. അവൻ നമ്മോട് എന്നോട് കാണിച്ച കരുണയുടെ അളവ് എത്ര വലുതെന്ന് ധ്യാനിക്കുക. തീർച്ചയായും ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ചൊരിയും, ദൈവം നമ്മെ സഹായിക്കും. അങ്ങനെ ദൈവസന്നിധിയിൽ നല്ല മനസാക്ഷിയുള്ളവരായി, ഹൃദയം കഴുകപ്പെട്ടവരായി ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട് നാം അപേക്ഷിക്കുമ്പോൾ ദൈവം തീർച്ചയായും ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം തന്നിരിക്കും. അവന്റെ വാക്തത്വമാണ്. നാളുകളിൽ പ്രിയമക്കളെ, നമുക്കങ്ങനെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം, അനുതാപമുള്ള ഹൃദയത്തോടുകൂടി. മറ്റുള്ളവരോട് മേഴ്സി, കരുണ കാണിക്കുവാനുള്ള ഉത്സാഹത്തോടുകൂടി, ഹൃദയത്തിൽ തീരുമാനത്തോടുകൂടി അതനുസരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരാം. ദൈവം നമ്മളെ സഹായിക്കും. ദൈവനാമം എടുക്കട്ടെ. ആമേൻ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ